السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آج بھی میں صحابہ حضرت مسیح موعود علیہ الصلوۃ والسلام کی
انم یان مختلف خوابیں رویا حضرت مسیح موعود علیہ الصلوۃ والسلام ന്റെ സഹാബാക്കളുടെ വിവിധ സ്വപ്നങ്ങളും ദർശനങ്ങളും സമർപ്പിക്കുന്നതാണ്. അല്ലാഹുവിനോടുള്ള ഇവരുടെ ബന്ധവും ഇവരോടുള്ള അല്ലാഹുവിന്റെ ബന്ധവും പെരുമാറ്റവും എങ്ങനെയുള്ളതായിരുന്നു. അത് മാത്രമല്ല, ചില സംഭവങ്ങളിൽ അല്ലാഹു അവരോട് പറഞ്ഞ കാര്യങ്ങളിലും ഉപദേശങ്ങളിലും ഇന്നും നമുക്ക് പാഠമുണ്ട്. ഹദ്രത്ത് മിയാ മുഹമ്മദ് സുഹൂറുദ്ദീൻ സാഹിബ് അദ്ദേഹം 1905 ബൈഅത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ പട്ടിണിയുടെ അവസ്ഥയിൽ ഉച്ചയ്ക്ക് 12 കിടക്കുകയായിരുന്നു. എന്റെ ഭാര്യ എന്റെ ശരീരം ഞെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ എനിക്ക് ഉറക്കം വന്നു. സ്വപ്നത്തിൽ നീല വസ്ത്രത്തിലുള്ള ഒരു സ്ത്രീ എന്റെ വീട്ടിൽ വന്നതായി ഞാൻ കാണുന്നു. ഒരു കൈയിൽ നിറഞ്ഞിരിക്കുന്ന പാലിന്റെ പാത്രവുമുണ്ട്. വന്നുകൊണ്ട് അതെനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, മിയാൻജി, ഞാൻ ഈ പാല് നിങ്ങൾക്കായിട്ടാണ് കൊണ്ടുവന്നത്, നിങ്ങൾ ഇത് കുടിച്ചുകൊള്ളുക. ഞാനത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അത് ഇളക്കുക. ഞാൻ പാലിൽ പഞ്ചസാര ഇളക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്നു, ഞാനപ്പോൾ ഉണർന്നു. എന്റെ ശരീരം അമർത്തിക്കൊണ്ടിരുന്ന എന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഭയന്നുപോയോ? ഞാൻ പറഞ്ഞു, ഭയന്നില്ല, മറിച്ച് ഒരു സ്വപ്നം കാണുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നം എന്റെ ഭാര്യയെ കേൾപ്പിച്ചു. ഞാൻ ആ സ്വപ്നം മറന്നുപോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ, 5 കഴിഞ്ഞപ്പോൾ, അതേ രീതിയിൽ നീല വസ്ത്രം ധരിച്ച കയ്യിൽ പാലിന്റെ പാത്രം പിടിച്ച ഒരു സ്ത്രീ എന്റെ വീട്ടിലേക്ക് വന്നു. ആ സ്ത്രീ എന്റെ ഒരു ശിഷ്യന്റെ മാതാവായിരുന്നു. അവർ വന്ന് എനിക്ക് പാലിന്റെ പാത്രം നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കുടിക്കുക. ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇളക്കുക. എന്റെ ഭാര്യ ഈ സംഭവം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ സ്വപ്നമല്ലോ, നിങ്ങൾ എന്നെ കേൾപ്പിച്ചതുപോലെ അക്ഷരം പ്രതി അത് പുലർന്നിരിക്കുന്നു. ചില സമയത്ത് അല്ലാഹു ഇപ്രകാരം സ്വപ്നത്തെ യാഥാർത്ഥ്യം തന്നെ വ്യാഖ്യാനിക്കുന്നു. ഒരു വ്യക്തിയുടെ പട്ടിണിയെ ദൂരീകരിക്കുവാനായി അല്ലാഹു ഉടൻ തന്നെ സംവിധാനം ഏർപ്പെടുത്തുന്നു. ദൈവത്തെ നിഷേധിക്കുന്നവർ ഒരുപക്ഷെ അവർക്ക് സ്വാഭാവികമായ ചിന്ത ഉണ്ടായി, അല്ലെങ്കിൽ യാദൃശ്ചിക സംഭവമാണെന്നൊക്കെ പറഞ്ഞേക്കാം. രണ്ട് ഭാഗത്തു നിന്നും അള്ളാഹു ഇതിനെക്കുറിച്ചുള്ള അറിവ് നൽകുകയാണ്. ഇത് യാദൃശ്ചികമാകുക അസാധ്യമാണ്. ഇതാണ് കുദ്രത്ത്, ഇതാണ് അള്ളാഹു. അവൻ ഒരു നല്ല സ്ത്രീയുടെ മനസ്സിൽ ഒരു സൽപ്രകൃതക്കാരന്റെ വിശപ്പ് ശമിപ്പിക്കുന്നതിനുള്ള ചിന്ത ഉണർത്തി. ഉടൻ തന്നെ അവർ അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഹദ്രത്ത് മൗലവി അബ്ദുറഹീം സാബ് നെയ്യർ 1901 അദ്ദേഹം ബയ്യത്ത് ചെയ്തത് പറയുന്നു, ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന സമയത്ത് അന്നത്തെ ഹെഡ്മാസ്റ്റർ ആയിരുന്ന ഷേർ അലി സാഹിബുമായി ഞാൻ ഇൻചാർജ് ആയിരുന്ന കളിയുടെ കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടായി. അന്നേ രാത്രി ഞാൻ തഹജ്ജുദിൽ ദുആ ചെയ്തു. ഭിന്നത കാരണത്താൽ ഞാൻ അസ്വസ്ഥനുമായിരുന്നു. ദുആ ചെയ്തപ്പോൾ എനിക്ക് ഒരു നേർത്ത കടലാസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി കാണിച്ചു തന്നു, നോ ടൂർണമെന്റ് നോ ഗെയിംസ്. പറയുന്നു, അതിനുശേഷം ഞാൻ രോഗിയായി. അക്കാരണത്താൽ ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. കൂടാതെ ടൂർണമെന്റിന്റെ ദിനങ്ങളിൽ നിരന്തരമായി മഴ പെയ്ത കാരണത്താൽ ഗുരുദാസ്പൂർ ടൂർണമെന്റ് കമ്മിറ്റി ടൂർണമെന്റ് റദ്ദു ചെയ്തു. ഒരു വെളിപാട് പുലർന്നു എന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സന്തോഷമുണ്ടായി. അതായത് കളിക്കാരോടും അത് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അധ്യാപകന്റെ വെളിപാട് പുലർന്നിരിക്കുന്നു എന്നതിൽ അവർക്ക് സന്തോഷം തോന്നി. അവർ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കാദിയാനിലെത്തിയപ്പോൾ ഈ വെളിപാടിന്റെ എല്ലാ വിശദ വിവരങ്ങളും ഹദ്രത്ത് അക്ദസിന്റെ അടുക്കൽ എത്തിച്ചു. ഞാൻ വളരെ വിശദമായി എഴുതിക്കൊണ്ട് സമർപ്പിച്ചപ്പോൾ ഹുസൂർ എനിക്കെഴുതി, വെളിപാട് വളരെ സ്പഷ്ടമായി പുലർന്നു. ഇത് നിങ്ങളുടെ ഹൃദയ പരിശുദ്ധിയുടെ അനുഗ്രഹങ്ങളാണ്. ഇപ്രകാരം ഒരു ഖാദിമിന്റെ സ്വപ്നം പൂർത്തിയായതിൽ ഹുസൂർ സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു. മുൻ പട്ടുവാരി ഹദ്രത്ത് ഷേഖ് അത്ത മുഹമ്മദ് മഞ്ജുവ പറയുന്നു, മദിലിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഹദ്രത്ത് അക്ദസ് കേസ് സംബന്ധമായി ബട്ടാലയിൽ പോയിരിക്കുകയായിരുന്നു. അതായത് കാദിയാനിൽ പിതൃ സഹോദര പുത്രന്മാരുമായി മദിലിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഹുസൂർ പറഞ്ഞു, ആർക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവർ എനിക്ക് പറഞ്ഞു തരിക. കാരണം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു, നീ രണ്ടാം യൂസുഫാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. യൂസുഫിനും സഹോദരന്മാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. പറയുന്നു, ഞാനും ഒരു സ്വപ്നം ഹുസൂറിനോട് പറഞ്ഞു. ഞാൻ ഒരു മധുരമുള്ള തണ്ണിമത്തൻ കഴിക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം സ്വന്തം മകൻ അബ്ദുല്ലാക്ക് നൽകിയപ്പോൾ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഹുസൂർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിക്കും, എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നതല്ല. അങ്ങനെ എനിക്കൊരു ആൺകുട്ടി പിറന്നു. 11 ശേഷം അവൻ മരിച്ചു. അതിനുശേഷം ആ ഭാര്യയിൽ നിന്ന് കുട്ടികളൊന്നും ജനിച്ചില്ല. ഈ സ്വപ്നത്തിന് കേസുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ സമയത്ത് അദ്ദേഹം കണ്ട സ്വപ്നം വിവരിക്കുകയായിരുന്നു. 1903 ബൈഅത്ത് ചെയ്ത ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, 1917 ജനുവരി വ്യാഴാഴ്ച ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഒരാൾ വേഗതയിൽ കുതിര ഓടിച്ചു വരികയാണ്. ഞാൻ തുറന്ന മൈതാനത്ത് കിണറിനടുത്ത് നിൽക്കുകയാണ്. ആ വ്യക്തി കുതിരയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു, ഞാൻ രാജാവാകുന്നു, എന്റെ പേര് അഹമ്മദ് അലി എന്നാകുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഞാൻ ദുആ ചെയ്തു. ദുആക്കായി കൈ ഉയർത്തിയപ്പോൾ അയാളും എന്നോടൊപ്പം ദുആയിൽ പങ്കാളിയായി. ഞങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടൻ കുതിരയിൽ കയറി മടങ്ങി. അല്പദൂരത്തെത്തിയപ്പോൾ അയാളുടെ ധാരാളം സൈന്യം പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് അയാളുടെ കൂടെ ചേർന്നു. സ്വപ്നമാണിത് വിവരിക്കുന്നത്. അതിനെ കൂടെ ചേർത്തുകൊണ്ട് അയാൾ ശത്രു സൈന്യത്തിനെതിരിൽ നിലയുറപ്പിച്ചു. ശത്രു സൈന്യം ആയുധങ്ങളാലും യൂണിഫോമാലും അലങ്കരിക്കപ്പെട്ടതായിരുന്നു. അത് കണ്ടപ്പോൾ അവർക്കെതിരെ പോരാടുന്നത് പ്രയാസകരമായി തോന്നി. അപ്പോൾ ആരോ പറഞ്ഞു, സ്വപ്നത്തിൽ തന്നെ ആരോ പറഞ്ഞു, മയിലിന്റെ അലങ്കാരം കുറവാണോ? സൈന്യം അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്, മയിലും അണിഞ്ഞൊരുങ്ങുന്നു. എന്നാൽ തോക്കിന്റെ ശബ്ദം കേട്ടാലുടൻ തന്നെ ഭയം നോടിക്കളയുന്നു, ഗുഹകളിൽ പോയി മറഞ്ഞിരിക്കുന്നു. അതേപോലെ ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുന്നതാണ് പറയുന്നു. അതിനുശേഷം ഞാൻ ഉണർന്നു. യഥാർത്ഥ ശക്തി അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ പിന്തുണയും സഹായവുമാകുന്നു. പ്രൗഢിയും ബാഹ്യ അലങ്കാരവും ഒന്നുമല്ല. ദുആ കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ടും നടക്കുന്ന കാര്യം പ്രത്യക്ഷ പ്രൗഢിയിലോ അലങ്കാരത്തിലോ നടക്കുന്നതല്ല. ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അള്ളാഹു അതിന്റെ പരിണിത ഫലം കാണിക്കുന്നു. ഹദ്രത്ത് മിയാ ഇമാമുദ്ദീൻ സാഹിബ് സേഖ്വാനി പറയുന്നു, 1889 നവംബർ 23 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. പറയുന്നു, ചെറിയൊരു സ്വപ്നമാണ് ഞാൻ കണ്ട എന്ന സ്ഥലത്ത് ഒറ്റക്ക് തങ്ങുന്ന സമയത്ത് കുറച്ച് പണം ഹുസൂറിന് സമർപ്പിച്ചു. 20 രൂപയിൽ നിന്ന് 2-3 രൂപ കുറവാണെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു, ഞാൻ ഇത്ര പണം താങ്കൾക്ക് നൽകുന്നു, സ്വപ്നം പൂർത്തിയാക്കിയതാണ്, താങ്കൾ സ്വീകരിക്കുകയും ചെയ്തു. ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, അദ്ദേഹം 1903 ബൈഅത്ത് ചെയ്തത്, എന്റെ മൂത്ത സഹോദരൻ ചൗധരി അത്ത മുഹമ്മദ് ഖാൻ സാഹിബിന് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. 1913 ജനുവരി 21 ഞാനൊരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ അന്യനുമായി നിക്കാഹ് ചെയ്യുന്നു. അങ്ങനെ ആ കേസ് തീർന്നു. ആ സമ്പത്തും ആ സ്വത്തും കയ്യിൽ നിന്ന് നഷ്ടമായി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വ്യത്യസ്ത തരത്തിലാണ്. ചിലർ സ്വപ്നം കണ്ടതിനു ശേഷം ആക്ഷേപിക്കാൻ തുടങ്ങുന്നു. സ്വപ്നത്തിന്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ ഭാര്യ അന്യനുമായി നിക്കായ ചെയ്തതായി സ്വപ്നം കണ്ടു, സ്വത്തിന്റെ കേസായിരുന്നു, അതിൽ പരാജിതനായി. ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, അദ്ദേഹം 1903 ബൈഅത്ത് ചെയ്തത്. സ്വപ്നത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ധാരാളം റിവായത്തുകളുണ്ട്. പറയുന്നു, 1912 ഡിസംബർ 18 രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ വീട്ടിൽ ആൺകുട്ടി ജനിച്ചു. ഞാൻ അതിനെ നെഞ്ചോട് ചേർത്ത് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മധുരം വിതരണം ചെയ്യുന്നുണ്ട്. കുട്ടി സുന്ദരനായിരുന്നെങ്കിലും മെലിഞ്ഞതും ക്ഷീണിച്ചതുമായിരുന്നു. 1913 ഫെബ്രുവരി 15 അള്ളാഹു എനിക്ക് ഒരു ആൺകുട്ടിയെ നൽകി. അവന്റെ പേര് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു അബ്ദുള്ള ഖാൻ എന്ന് വെച്ചു. അവന്റെ ബലഹീനത ഇപ്പോൾ 1938 24 വയസ്സിലുമുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സ്വപ്നത്തെ കുറിച്ച് പരാമർശിക്കുന്നു അമീർ ഖാൻ സാഹിബ്. പറയുന്നു, 1913 നവംബർ 24 രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ എനിക്ക് ഒരു ഹിന്ദു സന്യാസിയെ കാണിച്ചു തന്നു. അയാൾ കുഷ്ഠരോഗിയായിരുന്നു, എന്നാലും അയാളുടെ ശരീരം ദൃഢമായിരുന്നു. അയാൾ തന്റെ ആരോഗ്യത്തെ യുവാക്കൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മചര്യത്തിന് ഏകാന്ത ജീവിതത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. ചെമ്പിൽ ഗന്ധകം കൊണ്ട് കളർ ചേർത്ത് അതിനെ സ്വർണമായി പ്രദർശിപ്പിക്കുകയായിരുന്നു. സ്വപ്നമാണ് വിവരിക്കുന്നത്. ഞാൻ സന്യാസിയോട് ചോദിച്ചു, നിങ്ങൾ എന്റെ മുമ്പിൽ സ്വർണമുണ്ടാക്കി കാണിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ അയാൾ അല്പം പരുങ്ങി, എന്നാൽ അഹങ്കാരത്തോടുകൂടി ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അയാളോട് പറഞ്ഞു, നോക്കൂ, ഇനി ഞാൻ നിങ്ങളുടെ കാപട്യത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതായത് തീയിൽ പഴുപ്പിച്ച് അതിനെ ചുറ്റികയാൽ അടിക്കും, അങ്ങനെ അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നതാണ്. അപ്പോൾ സന്യാസി ലജ്ജിതനായിക്കൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്റെ കള്ളി വെളിച്ചത്താകും. തുടർന്ന് ഞാൻ ആ സന്യാസിയുടെ ശിഷ്യന്മാരെ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അതായത് അയാൾ അവരെ ഏത് മാർഗത്തിലാണോ നയിക്കാൻ ആഗ്രഹിച്ചത് അതിൽ നിന്ന് വേർപെടുത്തി ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അവർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ദീനിനെ സംബന്ധിച്ചും ഒരു മനുഷ്യന്റെ ബാധ്യതകളെക്കുറിച്ചുമെല്ലാം പറയുന്നു. സന്യാസിയും എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇത് സ്വപ്നമാണ് വിവരിക്കുന്നത്. സന്യാസിയുടെ അനുയായികൾ പ്രഭാവിതരായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും തീർച്ചയായും മീർദ സാഹിബിന്റെ ഗ്രന്ഥം കേൾപ്പിച്ചിട്ട് പോവുക. പറയുന്നു, അതിനുശേഷം ഞാൻ ആ സന്യാസിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ദൈവം മനുഷ്യന് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. അഥവാ മനുഷ്യൻ അതിനെ അനുവദനീയമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണപ്രദമാകുന്നു. അഥവാ ഈ കഴിവുകൾ പ്രയോഗിക്കാതിരുന്നാൽ നഷ്ടം സഹിക്കേണ്ടി വരും. ഉദാഹരണമായി, ദൈവം മനുഷ്യന് കാരുണ്യം ചെയ്യുന്നതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ഒരു ദ്രോഹിക്കപ്പെട്ട വ്യക്തി കോടതിയിൽ കേസ് നൽകുകയും ദ്രോഹിക്ക് ശിക്ഷ നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആരെയെങ്കിലും ശിക്ഷിക്കുന്നത് കാരുണ്യമല്ല എന്ന് പറഞ്ഞ് ആരും സാക്ഷി പറയുന്നില്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണോ? ഒരിക്കലുമില്ല. അക്രമിക്ക് എന്തായാലും ശിക്ഷ ലഭിക്കേണ്ടതാണ്. അവന്റെ മേൽ ഒരു കാരുണ്യവുമില്ല. പിന്നീട് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. സന്യാസിയോട് പറയുകയാണ്, കാണുന്നതിനായി ദൈവം കണ്ണുകൾ നൽകിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. നോക്കൂ, അഥവാ കർഷകൻ കണ്ണ് അടച്ചു വെക്കുകയാണെങ്കിൽ അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിപ്പണി ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സ്വസ്ഥതയാണ് ലഭിക്കുക? എന്റെ ഈ ഉദാഹരണം കേട്ടപ്പോൾ ആ സന്യാസിയുടെ ഉത്തരവാദിത്തപ്പെട്ട അനുയായി അനിയന്ത്രിതമായി പറഞ്ഞു, ദൈവം മനുഷ്യന് സന്താനോത്പാദനത്തിനായി നൽകിയിട്ടുള്ള കഴിവിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ സ്നേഹനിധികളായ കുട്ടികൾ എങ്ങനെ ജനിക്കും? പിന്നീട് ഞാൻ സന്യാസിയുടെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങളെ ഉപദേശിക്കുന്ന ഈ സന്യാസിയുടെ മാതാപിതാക്കൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ജനിക്കുക? ഈ തെളിവ് കേട്ടപ്പോൾ സന്യാസി പ്രഭാവിതനായിക്കൊണ്ട് പറയാൻ തുടങ്ങി, പൂർവികന്മാർ ഈ മാർഗത്തെ നല്ലതായി മനസ്സിലാക്കി. ഈ തെളിവുകളിൽ ആരും ചിന്തിച്ചില്ല. എന്നാൽ മീർദ സാഹിബ് എല്ലാ തിന്മകളെയും ഖണ്ഡിക്കുകയുണ്ടായി. എല്ലാ അസത്യങ്ങളെയും തെറ്റായി സ്ഥാപിച്ചു, വെളിപ്പെടുത്തി കാണിച്ചു, നിഷ്പ്രഭമാക്കി. പിന്നീട് ഞാൻ പറഞ്ഞു, ഈ മാർഗം മൃഗങ്ങളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളും പാലിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മൃഗങ്ങളും എങ്ങനെയുണ്ടാകും? അപ്രകാരം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ പാഴായി പോകുന്നതാണ്. നബിമാരുടെയും അവതാരങ്ങളുടെയും ആഗമന ശൃംഖല നിലച്ചു പോകുന്നതാണ്. അവർ മുഖേനയാണ് ജനങ്ങൾ മോക്ഷം കരസ്ഥമാക്കുന്നത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ തന്നെ കാണുന്നു, ഹദത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആലഹു ദർസ് നൽകുകയായിരുന്നു. എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിൽ നിന്നും ഖുർആൻ പഠിക്കുന്ന നിങ്ങൾക്ക് ബ്രഹ്മചര്യം പ്രായോഗികമാക്കിയിരുന്നുവെങ്കിൽ ഈ അവസരം എപ്രകാരമാണ് ലഭിക്കുക? ഇത്തരത്തിൽ ബ്രഹ്മചാര്യം സ്വീകരിക്കാൻ സ്വയം തങ്ങളെ ഒരു വലിയ പദവിൽ എത്തിയവരായി ഗണിക്കുന്നു. സ്വപ്നത്തിലാണ് അള്ളാഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സന്യാസിക്ക് പിടിപെട്ടിരിക്കുന്ന കുഷ്ഠവും പ്രകൃതി നിയമത്തിൽ നിന്ന് അകന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ നിയമത്തിനെതിരിൽ ഉണ്ടാകുന്ന പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഘടനകളും രൂപപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റും നിയമനിർമ്മാണ വിഭാഗവും അതിനായി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ നിയമവും നടപ്പിൽ വരുന്നു. അത് സമുദായങ്ങളുടെ നാശത്തിന് ഹേതുവായി തീരുന്നു. ഭൗതികർ എല്ലാ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളെയും തങ്ങളുടെ നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അതിന്റെ ഭാഗമായി തീരാതിരിക്കുന്നതിനായി ഇപ്പോൾ ലോകത്തിന്റെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളിലും വ്യാപിച്ചിട്ടുള്ള അഹമ്മദികൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. അബ്ദുല്ല സാഹിബിന്റെ മകനായ ഹദ്രത്ത് അബ്ദുൽ സത്താർ സാഹിബ് 1892 അദ്ദേഹം വയ്യെത്തിയത് പറയുന്നു, എന്റെ ഭാര്യ സ്വപ്നം കേൾപ്പിച്ചു, എനിക്ക് ഹദ്രത്ത് സാഹിബ് 2 രൂപ നൽകിയിരിക്കുന്നു. കേസ് ജയിച്ചപ്പോൾ ഹദ്രത്ത് സാഹിബ് എനിക്ക് 2 രൂപ നൽകുകയും അങ്ങനെ സ്വപ്നം പുലരുകയും ചെയ്തു. ഞാൻ ആ 2 രൂപ എന്റെ ഭാര്യക്ക് നൽകി സ്വപ്നം പൂർത്തിയാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അമീർ ഖാൻ സാഹിബ് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു നിവേദനമാണ് പറയുന്നു. 1905 ജൂൺ 1 സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ശുദ്ധജലത്തിൽ മീൻ പിടിക്കാൻ തുടങ്ങുന്നതായി കണ്ടു. അന്നേരം ഒരു കൊടുങ്കാറ്റ് വന്നു. അതൽപ്പം ശമിച്ചപ്പോൾ ഭൂകമ്പത്താൽ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഭൂമി കുലുങ്ങുന്നതായി കണ്ട് അദ്ദേഹം സുജൂദ് ചെയ്യാൻ തുടങ്ങി. സുജൂദിൽ യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഈസു എന്ന് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു ഭൂകമ്പമുണ്ടായി. ഇത് നിസ്സാര ഭൂകമ്പമാണ്, ശക്തമായ ഭൂകമ്പം വന്നിട്ടില്ല എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. അവർ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഇപ്പോൾ നീയും സുജൂദിൽ പറയുക, ഭൂകമ്പം വരുന്നു. അതിനുശേഷം ശക്തമായ നാശനഷ്ടമുണ്ടാക്കിയ കനത്ത ഭൂകമ്പമുണ്ടായി. 1905 ജൂണിലെ സ്വപ്നമാണ് വിവരിക്കുന്നത്. കാങ്കടയിൽ വന്ന ശക്തമായ ഭൂകമ്പം ഏപ്രിലാണ് ഉണ്ടായത്. അതിനുശേഷവും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഭൂകമ്പത്തെ കുറിച്ചായിരിക്കാം അദ്ദേഹത്തിന് അറിയിപ്പ് നൽകിയത്. ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള സൂചനയുമാകാം. എന്തായാലും ഇത് നൽകുന്ന ഒരു പാഠം, ഒരു ഭൂകമ്പം കാണുമ്പോൾ അല്ലെങ്കിൽ വിപത്ത് കാണുമ്പോൾ മനുഷ്യൻ അശ്രദ്ധരാകരുത്. മറിച്ച് എപ്പോഴും അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുന്നവരാകണം. അത് ശീലമാക്കുകയും വേണം. അപ്പോഴാണ് വിപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത്. കാരണം ഇത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ്. ഇതിൽ ഭൂകമ്പങ്ങളെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചുമുള്ള അനവധി പ്രവചനങ്ങളുണ്ട്. അതിനാൽ അള്ളാഹുവിന് മുമ്പിൽ എപ്പോഴും തലകുനിക്കുന്നവരായിരിക്കണം എന്ന സൂചന ഇത് നൽകുന്നു. ഒരിക്കലും അശ്രദ്ധരാകരുത്. പിന്നീട് അമീർ ഖാൻ സാഹിബ് തന്നെ പറയുന്നു, 1905 മെയ് 29 ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ പേമാരിയും കൊടുങ്കാറ്റുമുണ്ട്. അത് കണ്ട് ജനങ്ങൾ വൃക്ഷത്തണലിൽ നിന്ന് തുറന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. ആ വൃക്ഷം തങ്ങളുടെ മേൽ പതിക്കരുത് എന്ന ചിന്തയിൽ. എന്നാൽ സാധുക്കളും അഗതികളും വൃക്ഷത്തണലിനെ ആശ്രയിച്ചു. തുറന്ന സ്ഥലത്ത് നിന്ന് ഓടി വൃക്ഷച്ചുവട്ടിൽ വന്നു നിന്നു. ആ സാധുക്കൾ വൃക്ഷത്തണലിൽ ആശ്രയം നേടിയപ്പോൾ കൊടുങ്കാറ്റിനാൽ തുറന്ന സ്ഥലത്തുള്ളവർ നശിച്ചുപോയി. അപ്പോൾ എന്റെ നാവിൽ ഈ വാക്കുകൾ വന്നു, ആരുടെ പര്യവസാനമാണോ ഇത്തരത്തിലുള്ളത്, അവർ നശിച്ചു. പൊതുവിൽ കാണാൻ സാധിക്കുന്നത് ധനികരെ അപേക്ഷിച്ച് പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരുടെ തണലിൽ വരാൻ ശ്രമിക്കുന്നതും സാധുക്കളാകുന്നു. ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, 1905 ജൂൺ 25 ഞാൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ എന്റെ ഹരാനയിലുള്ള ഭവനത്തിൽ ആരാധന നിർവഹിക്കുന്നതായി കണ്ടു. അദ്ദേഹം ആരാധന നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് കയറി യാത്രയായി. അല്പദൂരം എത്തിയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ? മൗലവി സാഹിബിനോട്, അതായത് ഹദ്രത്ത് ഖലീഫ അവ്വലിനോട് വേഗത്തിൽ തയ്യാറാകാൻ പറയുക. ഈ കത്ത് മൗലവി സാഹിബിന് നൽകുകയും ചെയ്യുക. കത്തിൽ ഇങ്ങനെ എഴുതിയതായി എനിക്ക് മനസ്സിലായി, ഇന്ന വസ്തുവും ഖൈറാത്തിന്റെ പണവും കൂടെ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹുസൂർ, ഞാൻ സന്നിഹിതനാണ്. വേഗത്തിൽ ഹുസൂറിൽ നിന്ന് കത്ത് വാങ്ങി മൗലവി സാഹിബിന് എത്തിച്ചു കൊടുത്തു. ഞങ്ങൾ പരിശുദ്ധ മക്കയിലെത്തിയപ്പോൾ, അത് യാത്ര തുടരുകയാണ്, മക്കയിലേക്കാണ് പോകുന്നത്. മക്കയിലെത്തിയപ്പോൾ അവിടെ ചെറിയ ചെറിയ കുന്നുകൾ കണ്ടു. അത് കല്ലുകളും പാറകളും ചുണ്ണാമ്പ് കല്ലുകളും നിറഞ്ഞതായിരുന്നു. ആ കല്ലുകളുടെയും പാറകളുടെയും ചുണ്ണാമ്പ് കല്ലുകളുടെയും ഇടയിലൂടെ ഒഴുകുന്ന ശുദ്ധജലത്തിന്റെ ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തോന്നി. അഥവാ ഈ കനാലുകൾ ഭൂകമ്പത്താൽ ഛിന്നഭിന്നമാകുകയാണെങ്കിൽ വെള്ളം മലിനമാകും. ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അള്ളാഹുവിനാണ് നന്നായി അറിയുക. ഏതായം അതിലൊരു സൂചന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയിലൂടെയും ദാസനിലൂടെയും വീണ്ടും ഇസ്ലാമിന്റെ യഥാർത്ഥവും പരിശുദ്ധവും മനസ്സിനെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കുന്നതുമായ അധ്യാപനങ്ങൾ മുഖേന ലോകത്തെയും ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ്. ഖിലാഫത്തിന്റെ സംവിധാനത്തിന് കീഴിൽ ഈ അനുഗ്രഹം നിലനിൽക്കുന്നതാണ്. വിവിധ സമുദായങ്ങൾ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുകയും പ്രയോജനമെടുക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അതെ, അമീർ ഖാൻ സാഹിബ് പറയുന്നു, ഹദ്രത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വപ്നത്തിൽ സൂര്യഗ്രഹണം കണ്ടു. അതിന്റെ വ്യാഖ്യാനം ഞാൻ അദ്ദേഹത്തിന്റെ മരണമായാണ് നൽകിയത്. പിന്നീട് അദ്ദേഹം എഴുതുന്നു, 1938 January 12 and 13 മധ്യരാത്രിയിൽ ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹം ഏതാനും അനുയായികളുമായി അവരുടെ സംരക്ഷകനായി നിന്നുകൊണ്ട് ദുആ ചെയ്യുകയായിരുന്നു. എന്നാൽ നഗ്നപാദനായിരുന്നു. ചൗധരി ഫത്തേ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. January 13 അദ്ദേഹം മസ്ജിദ് മുബാറക്കിൽ ഏതാനും അനുയായികളോടൊപ്പം സാഹിബ്സാദ മിർസ അസീസ് അഹമ്മദ് സാഹിബിന് വേണ്ടി ദുആ ചെയ്തു. ഹുസൂറിന്റെ ഈ ദുആയെ സംബന്ധിച്ച അറിയിപ്പ് ദുആക്ക് മുമ്പായി ചൗധരി ഫത്തേ മുഹമ്മദ് സാഹിബ് ആണ് മസ്ജിദ് മുബാറക്കിൽ നടത്തിയത്. പിന്നീട് അദ്ദേഹം എഴുതുന്നു, 1912 September ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിനെ മറ്റു ചില വ്യക്തികളോടൊപ്പം സ്വപ്നത്തിൽ കണ്ടു. ഹുസൂർ പറയുന്നു, നിഷേധികൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ അസഭ്യം പുലമ്പുന്നതിൽ അതിർ ലംഘിക്കുകയും നാം സമാധാനത്തിൽ കഴിയും ചെയ്യുന്നത് നമുക്ക് അസഹ്യമാണ്. ഈ നിഷേധികൾ അസഭ്യം പുലമ്പുന്നതിന് മുമ്പ് തന്നെ നാശമടയട്ടെ എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. പറയുന്നു, പിന്നീട് ഞാൻ സ്വപ്നം ഖലീഫ അവ്വലിനെ കേൾപ്പിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, വളരെ അനുഗ്രഹീതമായ സ്വപ്നമാകുന്നു. വീണ്ടും അദ്ദേഹം എഴുതുന്നു, 1913 February 20 രാത്രിയിൽ സ്വപ്നത്തിൽ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ്, സറാർ ബിൻ അസ്ഗർ എന്നിവരെ കയ്യിൽ വാളുകളുമായി കണ്ടു. അവർ വിജയങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് അധികം പേരും സ്വയം അവരുടെ മുമ്പിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയാണ്. അവസാനം യസീദും ആയുധം വെച്ച് കീഴടങ്ങി അവരോടൊപ്പം ചേർന്നു. മിർസ മുഹമ്മദ് ജലാൽദീൻ സാഹിബിന്റെ മകനായ ഹദ്രത്ത് മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബ് ജഹലും യാത്രയെ സംബന്ധിച്ച് പറയുന്നു, 1895 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1903 ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജഹലുമിൽ ആഗതരായപ്പോൾ ഞാൻ അവിടെ ചെന്നു. വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു. ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഹുസൂർ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പ്രകാശമാകുന്നു, അതായത് അഹമ്മദിയ ജമാഅത്ത്. ജനങ്ങളുടെ ഊത്തുകൊണ്ട് അണയുന്നതല്ല. ഈ യാത്ര സമയത്ത് ഹദ്രത്ത് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് മർഹൂം പറഞ്ഞത്, അള്ളാഹു എന്നോട് 3 തവണ തല നൽകുവാനായി പറഞ്ഞു എന്നാണ്. പിന്നീട് അമീർ ഖാൻ സാഹിബ് എഴുതുന്നു, 1913 December 6 രാത്രിയിൽ ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഇരുണ്ട നിറമുള്ള എരുമ കുത്തുന്നതിനായി ഹുസൂറിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. എന്നാൽ വടിയെ പേടിച്ചുകൊണ്ട് ഹുസൂറിന്റെ പിന്നിലേക്ക് മാറാൻ തുടങ്ങി. അവസാനം ഹുസൂർ സീലുണ്ടാക്കുന്ന ഒരു കടയിലെത്തി. അവിടെ ഇരുന്ന സീലുണ്ടാക്കുന്ന വ്യക്തിയിൽ നിന്ന് ഖിലാഫത്തിന്റെ വ്യാജ സീലുണ്ടാക്കാൻ മറ്റൊരു വ്യക്തി ശ്രമിക്കുകയായിരുന്നു. അയാൾ ആ കടയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ആ കടയിലെത്തി. കടക്കാരൻ എന്നോട് ചോദിച്ചു, മൗലവി നൂറുദ്ദീൻ സാഹിബ് ഇത് തന്നെയാണോ? അതെ, അദ്ദേഹം തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പെട്ടെന്ന് സീലുണ്ടാക്കാൻ വന്ന ആളെ പിടികൂടി. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ആ ഹാളിനുള്ളിൽ പ്രവേശിച്ചു. കടക്കാരൻ സുന്ദരനും പ്രതാപമുള്ളവനും സൽപ്രകൃതക്കാരനുമായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് സാഹിബിന് വളരെയധികം ആദരവ് നൽകി, ഭക്ഷണം നൽകി. പിന്നീട് ഹുസൂർ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ധാരാളം ആളുകൾ ഒരുമിച്ചു കൂടിയിരുന്നു. അന്നേരം വ്യാജസീലുകൾ ഉണ്ടാക്കാൻ വന്നയാൾ ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തു കടന്ന് ഓടിമറഞ്ഞു. ഞാൻ ധാരാളം അന്വേഷിച്ചു, എങ്ങും കിട്ടിയില്ല. ഞാൻ പറന്നു നടന്ന അയാൾ അന്വേഷിച്ചു, എന്നാലും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഈ സ്വപ്നത്തിൽ സ്വയം ഇതിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നു, ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ദീർഘകാല രോഗവും ശുദ്ധവായും ജലവും ലഭിക്കുന്നതിനായി ഹദ്രത്ത് നവാബ് സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പോകുന്നതിലും മൗലവി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഖിലാഫത്തിനെതിരിൽ ട്രാക്ട് പ്രസിദ്ധീകരിക്കുന്നതിനും പിന്നീട് ഹുസൂറിന്റെ ജനാസയിൽ അനവധി വ്യക്തികൾ ഒരുമിച്ച് കൂടിയതിലും പിന്നീട് മൗലവി മുഹമ്മദ് അലി സാഹിബ് കാദിയാൻ ഉപേക്ഷിച്ചു പോകുന്നതിലും ഈ സ്വപ്നം അക്ഷരം പ്രതി പുലരുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, 1914 March 13 രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ ഒരു തേൻകൂട് കണ്ടു. അതിൽ നിന്ന് തേൻ ഒഴുകുന്നുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ പാത്രത്തിൽ നിറക്കുകയാണ്. അതിനുശേഷം ഹദ്രത്ത് ഖലീഫ അവ്വൽ പറഞ്ഞു, എന്റെ ജനാസ മൗലവി ഷെറിലി സാഹിബാണ് കുളിപ്പിക്കേണ്ടത്. അദ്ദേഹം എന്റെ സദ്വൃത്തനായ സഹോദരനാണ്. അങ്ങനെ ഞാൻ ഈ സ്വപ്നം ഹദ്റത്ത് ഖലീഫത്തുൽ സാനി റളിയല്ലാഹു തആലയുടെ പക്കൽ യഥാസമയം എത്തിച്ചു. ഖലീഫത്തുൽ മസീഹ് അവ്വൽ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. ഷേർ അലി സാഹിബ് തന്നെയാണ് ഹദ്റത്ത് ഖലീഫ അവ്വലിന്റെ ജനാദ കുളിപ്പിച്ചത്. എന്നാൽ എന്റെ സ്വപ്നം കാരണത്താലാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കുളിപ്പിച്ചത് മൗലവി സാഹിബ് തന്നെയായിരുന്നു. അങ്ങനെ എന്റെ സ്വപ്നം പൂർത്തിയാവുകയും ചെയ്തു. മുസ്തഖീം സാഹിബിന്റെ മകനായ ഹദ്റത്ത് ഖൈർദീൻ സാഹിബ് 1906 ബൈഅത്ത് ചെയ്തത് പറയുന്നു, നമ്മുടെ പ്രിയങ്കരനായ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യഥാർത്ഥ നാഥനുമായി കണ്ടുമുട്ടിയപ്പോൾ ഒന്നാം ഖിലാഫത്ത് ആരംഭിച്ചു. അള്ളാഹു ഈ ഖിലാഫത്ത് മുഖേന എന്നിൽ സ്ഥാപിതമാക്കിയത് ഇതാണ്. ഒരിക്കൽ സ്വപ്നത്തിൽ വളരെ മനോഹരമായ ഒരു രാജകുതിരയെ കെട്ടിയിരിക്കുന്നതായി കണ്ടു. അതിന്റെ നിറം ഗോതമ്പിന്റേതായിരുന്നു. ആ കുതിരയുടെ അടുത്ത് ഒരു കട്ടിലുണ്ട്. അതിൽ കിടക്ക വിരിച്ചിട്ടുണ്ട്. തലയിണയും മറ്റും വെച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ കൊടുങ്കാറ്റ് അടിച്ചതായി തോന്നി. ചൂടുള്ള കൊടുങ്കാറ്റ്, വേനൽക്കാലത്ത് പൊതുവിൽ രാത്രി സമയത്ത് അടിക്കാറുള്ള കാറ്റ് പോലെ. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ളവർക്ക് രാത്രി അടിക്കുന്ന കൊടുങ്കാറ്റിനെ പറ്റി അറിയാം. മണ്ണും ചെറിയ കല്ലുകളും കമ്പുകളും മറ്റും പറന്നു വീഴുന്നു. പുറത്ത് ഉറങ്ങാറുള്ളവർക്കറിയാം. അത്തരത്തിലുള്ള കിടക്കയെ ഞാൻ വൃത്തിയാക്കുകയാണ്. ആ കിടക്ക ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിന്റേതാണെന്ന് തോന്നുന്നു. ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ കേൾപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ലഭിച്ചതിൽ നിന്ന് ഒരു ഭാഗം താങ്കൾക്കും ലഭിച്ചു എന്നാണ്. ഹദ്റത്ത് അല്ലാദത്ത് സാഹിബ് ഹെഡ് മാസ്റ്റർ സാഹിബ്, അദ്ദേഹം അബ്ദുസത്താർ സാഹിബിന്റെ മകനാണ്. 1898 അദ്ദേഹം ബൈഅത്തെയ്തത് പറയുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിന്റെ അനുഗ്രഹീത കാലഘട്ടത്തിൽ എനിക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യം കാണിക്കപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ വ്യത്യസ്ത അവസ്ഥകളുടെ സുവാർത്തയായിരുന്നു. അതായത് ഹജ്ജ് ദിവസത്തിൽ താജുവിന്റെ സമയത്ത് ഞാൻ കാണുന്നു, രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുന്നു. ഒരാൾ പറയുന്നു, അവരിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതയുടെ രൂപം കാണുന്നു. അയാൾ പറഞ്ഞു, അതേ ജഹലുമിൽ നിന്ന് കാണുന്നു. പിന്നീട് അയാൾ പറഞ്ഞു, നോക്കൂ, ഞാൻ നോക്കിയപ്പോൾ ഒരു ചില്ലുകൊട്ടാരം ആണ്. അതിന്റെ ചില്ലുകൾ കറുത്തതാണ്. അപ്പോൾ അത് തുറന്നു. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ 4 സ്നേഹിതരും കസറിലിരിക്കുന്നു. അതായത് 4 ഖലീഫമാരും. വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. ആ ദൃശ്യം അറിഞ്ഞപ്പോൾ ഹദ്റത്ത് ഉസ്മാനെ കണ്ടു. പിന്നീട് ആ ദൃശ്യവും അറിഞ്ഞപ്പോൾ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. ആ ദൃശ്യം ഞാൻ കണ്ണും മനസ്സും നിറയെ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് തന്റെ മുഖം നല്ലപോലെ കാണിച്ചു തന്നു. അപ്പോൾ അത് തികച്ചും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിന്റെ രൂപമായിരുന്നു. ഇത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ആണെന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ വെളിപാടുണ്ടായി. അബൂബക്കർ നൂറുദ്ദീന്റെ രൂപത്തിലാണ്. ഏതുവരെ നൂറുദ്ദീനെ കാണുന്നില്ലയോ അസ്ഹാബ് മരിക്കുന്നതല്ല. ഞാൻ ഖലീഫ അവ്വൽ എഴുതിയപ്പോൾ മറുപടിയായി പറഞ്ഞു, സുവാർത്തയിൽ നിന്നുള്ള മുബശറാത്തിൽ നിന്നുള്ള താങ്കളുടെ സത്യസ്വപ്നമാണിത്. ഇത്തരത്തിൽ വിവിധ സന്ദർഭങ്ങളിലായി മുബശറാത്ത് അതായത് സുവാർത്ത എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിൽപ്പെട്ട ഒന്ന് ഇപ്രകാരമാണ്, അമൻ അസ്കർ മക്കാനെ മുഹബത് സറായമാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമാണിത്. അതായത് നമ്മുടെ സ്നേഹത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവർക്കായി സമാധാനമുണ്ട്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പദ്യശകലവും അതും എനിക്ക് വെളിപാടായി ലഭിച്ചു. അദ്ദേഹം പറയുന്നു, അബ് ഗയാ വക്ത ഹിസാ ആയേ ഹെ ഫൽ ആനേ കെ ദിൻ ഖുദാകെ പാക് ലോഗോ കോ ഖുദാ സെ നുസ്രത് ആതി ഹെ ജബ് ആതി ഹെ തോ ആലം കോ ഇക് ആലം ദിഖാതി ഹെ. ജമാഅത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള സുവാർത്തകൾ അള്ളാഹു ആ കാലഘട്ടത്തിലുള്ള സഹാബാക്കൾക്ക് നൽകിയിരുന്നു. പിന്നീട് പറയുന്നു, ധാരാളം സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു എനിക്ക് നെയ്ച്ചോറ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്ക് ഹൽവ നൽകുന്നു. ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിലും ഒന്നിച്ചു നമസ്കരിച്ചു. ഹുസൂറിന് കുടിക്കാൻ വെള്ളം നൽകി. ഹുസൂർ ഒരു കുന്നിലായിരുന്നു, ഞാനൊരു കുഴിയിലും. ഹുസൂർ എന്റെ കൈപിടിച്ച് തന്നോടൊപ്പം നിർത്തി. അതുപോലെ ഹുസൂർ പൂക്കൾ പെറുക്കുകയായിരുന്നു, ഞാനും ഹുസൂറിന് പൂക്കൾ പെറുക്കി നൽകി. പറയുന്നു, അങ്ങനെ ഞാൻ ഹജ്ജും ചെയ്തു. പരിശുദ്ധ മക്കയെ കണ്ടു, കാബ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണത്തിന് ശേഷം ബൈത്തുല്ലായിൽ ഫലങ്ങള നിറഞ്ഞ വൃക്ഷമുണ്ടായി, മാങ്ങ കാരക്ക തുടങ്ങിയവയുടെ. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടു. എഴുതുന്നു, എന്റെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്ന സുവാർത്ത ലഭിച്ചു. ചില സാത്വികർക്കും എന്നെ സംബന്ധിച്ചുള്ള സുവാർത്തകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഖാലി റഹ്മത്തുള്ള സാഹിബും അതുപോലെ മറ്റു പലരും. പിന്നീട് പറയുന്നു, ഹദരത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജിക്കി 36-ന്റെ അവസാന നഫ്ലി നോമ്പിന്റെ തഹജു സമയത്ത് 11 മണിക്ക് എന്നെ കണ്ടു. വൈസ്രായി കാദിയാനിൽ എത്തിയിരിക്കുന്നു. സന്ദർശിക്കാൻ വന്നവരിൽ ഞാൻ അഹമ്മദികളെ മുന്നോട്ട് മുന്നോട്ട് ആക്കുകയാണ്. അതായത് ഇദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനും മൗലാനയും ഒന്നിച്ചാണ്. മൗലാന അയാളെ വധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വൈസ്രോയി ഭയക്കുന്നു. വൈസ്രോയുമായി എന്റെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അയാൾക്ക് പാൻ നൽകി. പറയുന്നു, മൗലവി സാഹിബിൽ നിന്ന് താങ്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇത് ഗുലാം റസൂൽ സാഹിബ് രാജിക്കിയുടെ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉത്തരവാദിയാണ്. അതുപോലെ മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തെ കുറിച്ച് നല്ല സ്വപ്നം കാണുകയുണ്ടായി. ഷേഖ് മസീത സാഹിബിന്റെ മകനായ ഹദ്രത്ത് ഷേഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയുന്നു, 1994 ബയ്യത്ത് ചെയ്തത്. പറയുന്നു, അല്ലയോ പ്രതാപവാനായ അള്ളാഹുവേ, നിന്റെ പേരിൽ കള്ളസത്യം ചെയ്യുന്നവർ നിന്റെ സമീപത്തിൽ വിരട്ടപ്പെട്ടവനും അപരാധിയുമായിത്തീരുന്നു. ഞാൻ നിന്റെ ശക്തി പ്രകടനങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നെ പോലെ നിസാരനും പാപിയുമായ ഒരാളിൽ ഈ സത്യം തുറന്നു എന്നതിൽ ഞാൻ നിന്റെ അസ്തിത്വത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു. അഥവാ ഞാൻ കള്ളസത്യമാണ് ചെയ്തതെങ്കിൽ, ഏതെങ്കിലും വ്യാജ ഇലഹാമോ സ്വപ്നമോ ഉണ്ടാക്കി നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എന്നെ ശിക്ഷിക്കാനും നീ ശക്തനാണ്. ഞാൻ കാണുന്നു, സ്വപ്നമാണ് വിവരിക്കുന്നത്, ഒരു ഉദ്യാനത്തിൽ എല്ലാ ജമാഅത്ത് അംഗങ്ങളും ഉണ്ട്. സാധുക്കൾ ഒരു ഭാഗത്ത്, സമ്പന്നർ ഒരു ഭാഗത്ത്. സമ്പന്നർ തങ്ങളുടെ ഇമാമായി മൗലാന അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടിയെ തെരഞ്ഞെടുത്തു. അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലമയുടെ കാലത്താണ് സ്വപ്നം കാണുന്നത്. ഇതിന്റെ യഥാർത്ഥ ബന്ധം ഹദ്രത്ത് ഖലീഫത്ത് മസീഹ് അവ്വലിന്റെ കാലഘട്ടവുമാണ്. എന്നെ സാധുക്കൾ അവരുടെ നേതാവായി നിശ്ചയിച്ചു. ആദ്യ പ്രഭാഷണം മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി നടത്തുന്നതാണെന്നും തീരുമാനിച്ചു. അതിന്റെ മറുപടി പറയാനായി എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഹദ്രത്ത് മൗലാന തന്റെ പ്രഭാഷണത്തിൽ തന്റെ ഖിലാഫത്തിന്റെ തെളിവുകൾ നിരത്തി. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ജനാബ് ഹദ്രത്ത് മൗലാന നൂർദ്ദീൻ സാഹിബിന് ഭൈരവിയുടെ ഖിലാഫത്തിന്റെ തെളിവുകളാണ് നൽകിയത്. ആ തെളിവുകൾ നൽകി മൗലാനയുടെ തെളിവുകളെ ഖണ്ഡിച്ചു. പിന്നീട് മൗലാന തന്റെ ഖിലാഫത്തിന്റെ തെളിവുകൾ അവതരിപ്പിച്ചു. പിന്നീട് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ മൗലാനയുടെ തെളിവുകളെ ഖണ്ഡിച്ചുകൊണ്ട് മൗലവി നൂർദ്ദീൻ സാഹിബിന്റെ ഖിലാഫത്തിനുള്ള തെളിവുകൾ ഉദ്ധരിക്കാൻ തുടങ്ങിയപ്പോൾ മൗലാന സാഹിബ് 3 ചാട്ടം ചാടി. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് ഹദ്രത്ത് എന്റെ ബയ്യത്ത് സ്വീകരിക്കുക എന്ന് പറയുകയുണ്ടായി. ഹദ്രത്ത് ഖലീഫ അവ്വൽ മൗലവി സാഹിബിൽ നിന്നും ബയ്യത്ത് വാങ്ങി. അദ്ദേഹം നിശബ്ദനായി ഏകനായി ഒരു മാവിൽ ചാരിയിരിക്കുകയായിരുന്നു. എന്റെ ഈ സ്വപ്നത്തിന് സാക്ഷികൾ ജനാബ് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി, മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവരാണ്. ഹദ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്താണ് ഈ സ്വപ്നം കണ്ടത്. ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ഈ സ്വപ്നങ്ങൾ അള്ളാഹു ജമാഅത്തിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇത് ഇക്കാലത്തെ കാര്യം മാത്രമല്ല, ചിലർ ആരോപണം ഉന്നയിക്കാറുണ്ട്. ഖലീഫ അവ്വലിന്റെ കാലഘട്ടം മുതലുള്ള സ്വപ്നങ്ങളാണ്. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലഘട്ടത്തിലും ഏതായാലും ചില സ്വപ്നങ്ങളാണ് ഞാൻ വിവരിച്ചത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ സെറാലൂണിലും ബംഗ്ലാദേശിലും രണ്ട് രാജ്യത്തും വാർഷിക സമ്മേളനം നടക്കുകയാണ്. സെറാലൂണിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ബംഗ്ലാദേശിൽ ആദ്യ ദിവസത്തെ സമ്മേളനം അവസാനിച്ചു. ബംഗ്ലാദേശിൽ അഹമ്മദിയത്ത് എത്തിയിട്ട് അവിടെ ആരംഭിച്ചിട്ട് ഈ വർഷം 100 വർഷം പൂർത്തിയായി. ബ്രിട്ടനിൽ ജമാഅത്തിനും ഈ വർഷം 100 വർഷം തികയുകയാണ്. ബ്രിട്ടൻ ജമാഅത്ത് ഈ ജൂബിലി ആഘോഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ജമാഅത്തും പരിപാടികൾ ആസൂത്രണം ചെയ്തു, അതിൽ കുറച്ച് പ്രാവർത്തികവുമാക്കി. വാർഷിക സമ്മേളനവും ഈ പരിപാടികളുടെ ഒരു വലിയ ഭാഗമാകുന്നു. അതുകൊണ്ടവർ ഈ വർഷം ഒരു സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് അതിൽ വിശാലമായ നിലയിൽ ജലസയ്ക്കുള്ള വ്യവസ്ഥിതികൾ ഒരുക്കിയിരുന്നു. എല്ലാ പരിപാടികളും സുഗമമായി നടത്തുന്നതിനായിട്ടും താമസത്തിനും മറ്റും ഏർപ്പാടുകൾ ഉണ്ടാകുന്നതിനായിട്ടും കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിനും വേണ്ടി സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു. മിനിഞ്ഞാന്ന് ചില നാമധാരികളായ പണ്ഡിതന്മാർ തങ്ങളുടെ അനുയായികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി, മദ്രസയിലെ വിദ്യാർത്ഥികളെയായിരിക്കും ഒരുമിച്ച് കൂട്ടിയത്, ജമാഅത്ത് ഇസ്ലാമിക്കാരായിരുന്നു. ഏകദേശം 2-3000 പേർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിരുന്ന സമ്മേളന നഗരിയെ ആക്രമിക്കുകയുണ്ടായി. പോലീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരെ നോക്കി നിൽക്കുകയായിരുന്നു, പക്ഷേ ഒന്നും ചെയ്തില്ല. അവസാനം ഈ ഭീകരവാദികൾ, അക്രമികൾ, മിക്കവാറും എല്ലാ വസ്തുക്കളും സംവിധാനങ്ങളും താറുമാറാക്കി. പിന്നീട് അത് അഗ്നിക്കിരയാക്കി. തൽഫലമായി വാടകക്കെടുത്തിരുന്ന കസേരകളും മേശകളും പന്തലുകളും കത്തിപ്പോയി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതാണ് നാമധാരികളായ നേതാക്കന്മാരുടെ രീതി. സമ്മേളനം എന്തായാലും റദ്ദാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ സമ്മേളനം നടക്കുന്നുണ്ട്, നടക്കുന്നതുമാണ്. ഇൻഷാല്ലാ ജമാഅത്തിന്റെ സ്വന്തം സ്ഥലത്താണ് നടക്കുന്നത്. ആളുകൾ കുറവാണ്, സ്ഥലപരിമിതിയും ഉണ്ടായി. എന്തായാലും ഇന്നത്തെയും പോലെ ജലസ നടക്കുന്നതാണ് ഇൻഷാല്ലാ. ഈ വർഷം ധാരാളം വിദേശികൾ പ്രതിനിധികളായി എത്തിയിട്ടുണ്ട്. അള്ളാഹു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. സമ്മേളനവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ പര്യവസാനിക്കട്ടെ. ഈ പണ്ഡിതന്മാരുടെ അക്രമം അവരിലേക്ക് തന്നെ മടക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ വളരെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു ഇത് നികത്തി തരുമാറാകട്ടെ. അതിനായി ധാരാളം ദുആ ചെയ്യുക. രണ്ടാമത്തെ സമ്മേളനം ഞാൻ പറഞ്ഞതുപോലെ സെറാലിയൂണിലാണ് നടക്കുന്നത്. സെറാലിയൂണിലെയും ബംഗ്ലാദേശിലെയും പണ്ഡിതന്മാരുടെ വ്യതിരിക്തത എന്തെന്നാൽ, അവിടുത്തെ ചില പണ്ഡിതന്മാർ സദുദ്ദേശത്തോടുകൂടി ജലസയിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല ആവേശവും സദുദ്ദേശവും അവർക്കുണ്ട്. അവരിൽ കുറഞ്ഞപക്ഷം മനുഷ്യത്വമെങ്കിലും ഉണ്ട്. നമ്മുടെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്, എതിർപ്പായിട്ടുകൂടി. അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദത്തെ, സന്ദേശത്തെ മനസ്സിലാക്കുന്നതിനായി അവരുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കട്ടെ. ഏതായാലും സെറാലിയൂണിന് വേണ്ടിയും ദുആ ചെയ്യുക. അവരുടെ ജലസ എല്ലാ നിലയിലും അനുഗ്രഹീതവും സഫലവുമാകട്ടെ. പങ്കെടുക്കുന്ന എല്ലാ അഹമ്മദികളും മറ്റ് പ്രതിനിധികളും ജലസയുടെ അനുഗ്രഹത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവരാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സെറാലൂൺ ജമാഅത്തും വളരെയധികം ആത്മാർത്ഥമായ ജമാഅത്തുകളിൽപ്പെട്ട ഒരു ജമാഅത്താണ്. അള്ളാഹു ഇവരുടെ ആത്മാർത്ഥതയും കൂറിനെയും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരട്ടെ. എത്രയും പെട്ടെന്ന് ഈ രാജ്യവും മുഴുവൻ ആഫ്രിക്കയും അഹമ്മദിയത്തിന് മടിത്തട്ടിലെത്തട്ടെ. യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ പ്രവർത്തിക്കുന്നുള്ള തോഫിക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ചില ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ കരീഫ കുണ്ടയുടേതാണ്. അദ്ദേഹം സെറാലിയൂണിലെ ജാമ്യ അഹമ്മദിയ വിദ്യാർത്ഥിയായിരുന്നു. ജാമ്യയിലെ ദർജ സാനിയയിൽ പഠിക്കുകയായിരുന്നു. ജനുവരി 31-ന് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വാർഷിക സമ്മേളനത്തിന്റെ ഞാൻ പറഞ്ഞതുപോലെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുക്കങ്ങൾക്കിടയിൽ വക്കാറെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏണിപ്പടയിൽ നിന്നും വീണ് തലക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയിലായിരുന്നു. എക്സ്റേയിൽ നിന്നും മനസ്സിലായത് തലയോട്ടിയിൽ പൊട്ടുവീണിട്ടുണ്ട് എന്നായിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സെറാലൂണിലെ അയൽരാജ്യമായ ഗനി കൊനാക്കനയിൽ നിന്നാണ് അദ്ദേഹം ജാമ്യയിൽ പഠിക്കാനായി എത്തിയത്. വളരെ നല്ലതും ആത്മാർത്ഥതയുള്ളതുമായ വിദ്യാർത്ഥിയായിരുന്നു. മർഹൂം കുടുംബത്തിലെ ഏക അഹമ്മദിയായിരുന്നു. വഖഫ് ചെയ്ത് ജാമ്യ അഹമ്മദിയിൽ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാർ വളരെയധികം എതിർത്തു. എന്നാൽ അദ്ദേഹം തന്റെ പ്രതിജ്ഞയിൽ ഉറച്ചുനിന്നു. കഴിഞ്ഞ വർഷം അവധിയിൽ സെറാലൂണിൽ നിന്ന് ഗനി കൊനാക്കനയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനിൽ സ്പഷ്ടമായ പരിവർത്തനം കണ്ടപ്പോൾ അവരും ആ പരിവർത്തനം കണ്ട് ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഫാസിന കോണ്ടെ എന്നും മാതാവിന്റെ പേര് ബിവല്യൂൺ എന്നുമാകുന്നു. മുത്തക്കയും ജമാഅത്തിനോട് ആത്മാർത്ഥതയും ഉള്ളതും ഖിലാഫത്തിനോട് അങ്ങേയറ്റം അനുരക്തിയുള്ളതുമായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിവിനതീതമായി പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നു, മരണം എപ്പോൾ വന്നാലും അഹമ്മദിയത്തിലായിരിക്കണമെന്ന് ദുആ ചെയ്യുക എന്നെപ്പോഴും പറയുമായിരുന്നു. രണ്ടാമത്തെ ജനാസ ചൗധരി ബഷീർ അഹമ്മദ് സാഹിബ് സാറാഫ് മുൻ സദർ ഹൽക്ക ദസ്താകോട്ടിന്റേതാണ്. 2012 നവംബർ 24 82-ാം വയസ്സാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ഹദ്രത്ത് അല്ലാദത് സാഹിബിന്റെ പുത്രനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഏകദേശം 61 വർഷം വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. 16 വർഷം മജ്ലിസ് ഖുദ്ദാമുല്ലാ മദിയുടെ കായിദ്, 36 വർഷം സെക്രട്ടറി മാൽ, 25 വർഷം സെക്രട്ടറി റിഷ്തനാത്ത, 22-23 വർഷം ജമാഅത്തിൽ പ്രസിഡന്റ്, ഇപ്പോൾ 10 വർഷമായി അമീർ ഹൽക്കയുമായിരുന്നു. കൂടാതെ 40 വർഷം അദ്ദേഹം ഷൂറയുടെ പ്രതിനിധിയായി നിയമിക്കപ്പെട്ടു. നമസ്കാരം, നോമ്പ് എന്നിവയിൽ കൃത്യനിഷ്ഠതയുള്ളതും തഹജ് നമസ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അതിൽ സൽക്കാര പ്രിയനും ഖിലാഫത്തിനോടും ജമാഅത്ത് വ്യവസ്ഥിതിയോടും ആത്മാർത്ഥയുള്ള വ്യക്തിയും അസാധാരണ നിലയിൽ ത്യാഗങ്ങൾ സഹിക്കുന്ന വ്യക്തിയുമായിരുന്നു. സൽപ്രകൃതക്കാരനായിരുന്നു, മുത്തക്കിയായിരുന്നു. അദ്ദേഹത്തിന് 3 ഖലീഫമാരെ സേവിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. കൂടാതെ ധാരാളം സഹാബികളെയും ജമാഅത്ത് ഭാരവാഹികളെയും സേവിക്കുന്നതിനുള്ള തൗഫീഖും ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ദസ്താകോട്ടിൽ ധാരാളം സ്ഥലം വാങ്ങി പള്ളി പണിയുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. വളരെ ധീരനായ വ്യക്തിയായിരുന്നു. അനഹമ്മദികളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ പ്രഭാവിതരായിരുന്നു. 3 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ തടവിൽ കഴിയുന്നതിനുള്ള സൌഭാഗ്യം ലഭിച്ചു. സന്തപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും 3 ആൺമക്കളുമുണ്ട്. അള്ളാഹു പദവികൾ ഉയർത്തട്ടെ. 3-ാമത്തെ ജനാസ ബഹുമാനപ്പെട്ട അബ്ദുൾ ഗഫാർ ധാർ സാഹിബിന്റേതാണ്. അദ്ദേഹം 2013 ഫെബ്രുവരി 5-നാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം റാവൽപിണ്ടിയിലായിരുന്നു. അവസാന നിമിഷം വരെ ആരോഗ്യവാനായിരുന്നു. ഗുരുതരമായ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രായാധിക്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 97 വയസ്സുണ്ടായിട്ടും 2-ാം നിലയിലേക്ക് 25-26 പടികൾ കയറി പോകുമായിരുന്നു. വഫാത്തായ ദിവസം വൈകുന്നേരം 6 മണിയുടെ അടുത്ത് ചായ കുടിച്ച ശേഷം പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, രാത്രി ഉറങ്ങാനുള്ള മരുന്ന് മാത്രം തന്നേക്കൂ. രാത്രി 10 മണിയോടടുത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി മരുന്ന് നൽകാനായി മുറിയിലെത്തിയപ്പോൾ ലൈറ്റ് അണഞ്ഞിരുന്നു, മുഖം വിളറിയിരുന്നു, ശരീരത്തിൽ യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മരിച്ചിരിക്കാം. എന്തായാലും ആശുപത്രിയിലെത്തിച്ചു. അവിടെ എത്തി ഡോക്ടർ പരിശോധിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായി. 1916 അദ്ദേഹം ജനിച്ചത്. കശ്മീരിലെ ആസ്നൂറുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം. അദ്ദേഹത്തിന്റെ കുടുംബം കശ്മീരിലെ ആദ്യ ആത്മാർത്ഥ കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹദ്രത്ത് ഹാജി ഉമർ ഡാർ സാഹിബും പിതാവ് ഹദ്രത്ത് അബ്ദുൽ ഖാദിർ ഡാർ സാഹിബും ഹദ്രത്ത് അക്ദസിന്റെ സഹാബികളായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ അലാപ്പ ഹദ്രത്ത് അബ്ദുറഹ്മാൻ സാഹിബും സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാമഹന്റെ ഭാര്യ സഹോദരി ഭർത്താവ് മർഹൂ മുഹമ്മദ് റമദാൻ ഭട്ട് സാഹിബ് സിയാൽകോട്ടിലെ മുഹല്ല കശ്മീരി അയൽ താമസിക്കുകയായിരുന്നു. അല്ലാമ ഇക്ബാലിന്റെ മുഹൈലയിലെ തൂത്തറാംവാലി എന്നറിയപ്പെടുന്ന പള്ളിയിൽ അദ്ദേഹം വന്നു പോകാറുണ്ടായിരുന്നു. അതേ മുഹല്ലയിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടിയുടെ തബ്ലീഗിന്റെ ഫലമായി എഴുതുന്നു, എന്റെ പിതാമഹൻ കാദിയാനിലേക്ക് യാത്ര തിരിച്ചു. അതിർത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് മർഹൂം പിതാമഹനോട് പറഞ്ഞു, ഖാജ സാഹിബ് താങ്കൾ ദീനി സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഹജ്ജിനായി പുറപ്പെട്ടതായിരുന്നു, എന്നാൽ രോഗകാരണത്താൽ പോകാൻ കഴിഞ്ഞില്ല. പറയുന്നു, അദ്ദേഹത്തെ ഇമാം മേദി അലി ഇസ്ലാം വെളിപ്പെട്ട് കഴിഞ്ഞു. ഹുസൂർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ഇമാം മേദിയെ സ്വീകരിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സലാം എത്തിക്കേണ്ടതും നിർബന്ധ കടമയിൽപ്പെട്ടതാണ്. അതിനാൽ താങ്കൾ ഞങ്ങളോടൊപ്പം കാദിയാനിലേക്ക് വരിക. ഏതൊരു സാത്വികനും വലിയുള്ളയുമാണോ ഇമാം മേദി ആണെന്ന് വാദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ കാണുകയും പരീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ അദ്ദേഹം കാദിയാനിലെത്തി. അവരെത്തിയപ്പോൾ പള്ളിയിൽ സഭ കൂടിയിരിക്കുകയായിരുന്നു. സഭാവാസികൾ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഹുസൂർ അതിന് മറുപടി പറയുന്നുമുണ്ടായിരുന്നു. പറയുന്നു, എന്റെ പിതാമഹൻ ചിന്തിച്ചു, ഇത് അക്ഷരജ്ഞാനികളായ പണ്ഡിതന്മാരുടെ സഭയാണ്, ഞാനും എന്റെ മനസ്സിൽ എന്തുകൊണ്ടൊരു ചോദ്യം ഉന്നയിക്കുന്നില്ല. അഥവാ അദ്ദേഹം ദൈവ നിയോഗിതനാണെങ്കിൽ നിശ്ചയമായും എന്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലൊരു ചോദ്യമിട്ടു. പറയുന്നു, ചോദിക്കാതെ തന്നെ എന്റെ മനസ്സിലെ ചോദ്യത്തിന് എനിക്ക് മറുപടി ലഭിക്കണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ചിലർ നമസ്കരിക്കുന്നുണ്ട്, ഹജ്ജും ചെയ്യുന്നുണ്ട്, എന്നാൽ രക്തബന്ധമുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നില്ല. എന്നാൽ ഇത് വ്യക്തമായ നിലയിൽ ഇസ്ലാമിക ശരീഅത്തിനും തഖ്വക്കും വിരുദ്ധമായ കാര്യമാണ്. പറയുന്നു, അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയത്തിന് മറുപടി ലഭിച്ചു, ഹൃദയം വിശാലമാക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ഉടൻ തന്നെ എന്റെ മരുമകന് കത്തെഴുതി. അദ്ദേഹം തന്റെ സഹോദരന്റെ ഭൂമി വിട്ടുകൊടുക്കാതെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഉടൻ അടയാളപ്പെടുത്തി അദ്ദേഹത്തിന്റെ അവകാശം നൽകുക. അദ്ദേഹത്തിന്റെ പിതാമഹൻ അഹമ്മദിയായതിന്റെ പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നു അത്. എന്തായാലും ഡാർ സാഹിബ് കശ്മീരിലെ യാരിപ്പുരയിൽ നിന്നും അഞ്ചാം ക്ലാസ് പാസ്സായി. 1928 കാദിയാനിൽ വിദ്യാഭ്യാസത്തിനായി എത്തിച്ചേർന്നു. മദ്രസ അഹമ്മദിയിൽ നിന്ന് 7 ക്ലാസുകൾ വിജയിച്ച ശേഷം ജാമ്യ അഹമ്മദിയിൽ പ്രവേശനം നേടി. 1938 മൗലവി ഫാസിൽ എടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ വഫാത്തായിരുന്നു. 2005 അദ്ദേഹത്തിന് 2 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. പറയുന്നു, എന്റെ ശബ്ദം ഗഫാർസാന ശബ്ദം വളരെ ഉയർന്ന ശബ്ദമായിരുന്നു. പറയുന്നു, ഖലീഫ സാനിയുടെ സാന്നിധ്യത്തിൽ ജലസയിൽ എനിക്ക് നസം കേൾപ്പിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. ഹദ്രത്ത് മലിക് അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിമിന്റെ നസമായിരുന്നു ഞാൻ ഹുസൂറിന്റെ സാന്നിധ്യത്തിൽ കേൾപ്പിച്ചത്. 85 വയസ്സുള്ളപ്പോഴാണ് എഴുതിയത്. പറയുന്നു, അതിലൊരു വരി പ്രകാരമായിരുന്നു, ഖലീഫത്തുൽ മസീഹ് സാനിയെ സംബന്ധിച്ചുള്ള പദ്യമായിരുന്നു. കെ വോ ബച്ച ജോ അകേല രഹ ഗയാ ഥാ ആശിയാനാമേ ഖുദാ കെ ഫസൽ സേ ഉസ്കെ ഹുയേ ഹം ബാലോ പർ പൈദ. പറയുന്നു, ഞാൻ ഈ വരികൾ പാടിക്കൊണ്ട് ഒരു തവണ ഖലീഫ സാനിയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. ഒരിക്കൽ ഖലീഫ സാനിയുടെ സംഭവം വിവരിക്കുന്നു. എന്റെ പിതാവ് രോഗിയായി കാദിയാനിൽ വെച്ച് എന്നെ ഖലീഫ സാനിയിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനായി അയച്ചു. ഞാൻ അവിടെ എത്തി. അപ്പോൾ ഖലീഫ സാനി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞു, പിതാവ് രോഗിയാണ്, മരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി മരുന്നെടുത്തു തന്നു. അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു ഖലീഫ സാനിക്ക് കുടുംബത്തോട് ഉണ്ടായിരുന്നത്, മറിച്ച് മുഴുവൻ കശ്മീരികളോടും ഉണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹം ജമാഅത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖലീഫ സാനി അദ്ദേഹത്തെ പ്രത്യേക ജോലികൾ ഏൽപ്പിക്കുമായിരുന്നു. കശ്മീരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ഇസ്ലാ എന്ന മാസികയിൽ അതിന്റെ മാർഗദർശനം ഖലീഫ സാനി സ്വയമായി നൽകിയിരുന്നത്. അതിൽ മദ്രസയിൽ പഠനം പൂർത്തിയായ ശേഷം അദ്ദേഹത്തെ ഖലീഫ സാനി നിയമിക്കുകയുണ്ടായി. വളരെ നല്ല അഭിപ്രായം പറയുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. മജ്ലിസെ ഷുറയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. ഖലീഫ സാനി അദ്ദേഹത്തെ ആജീവാനന്ദ ഷൂറ പ്രതിനിധിയായി നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പറയുന്നു, ഞങ്ങളോട് നമസ്കാരത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമസ്കാരത്തിന് എത്ര സമയം ബാക്കിയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഖുലഫാക്കളുമായുള്ള തന്റെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുമായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ജനാസയും ജുമാ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر